even after we are converted. Yana veendum praapichathinu shesham
our tendency is to be still centered in ourselves.
നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ അനുഭവം അത് തന്നെയാണ്. സ്വയത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് മാനസാന്തരപ്പെട്ടതിന് ശേഷവും നാം നയിച്ചു തുടങ്ങുന്നത്.
The most difficult thing God finds is to deliver us from this self-centeredness.
നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയത്തിൽ കേന്ദ്രീകരിച്ച് സ്വാർത്ഥതയിൽ കേന്ദ്രീകരിച്ചതായ ആ ജീവിതത്തിൽ നിന്ന് നമ്മെ ഒന്ന് വിടുവിക്കുക എന്നുള്ളതാണ്.
When the Bible speaks about the flesh, it is a self-centered life.
ദൈവത്തിന്റെ വചനത്തിൽ ജഡം എന്നുള്ള പദം ഫ്ലഷ് എന്നുള്ള പദം കാണുന്നിടത്തൊക്കെ നാം ഇത് ഓർക്കണം. നമ്മുടെ സ്വയ കേന്ദ്രീകൃതമായ ആ ജീവിതത്തെയാണ് ആ പദം സൂചിപ്പിക്കുന്നത്.
And we can look at the two trees in the Garden of Eden like this.
ഏദൻ തോട്ടത്തിൽ നാം കാണുന്നതായ രണ്ട് വൃക്ഷങ്ങളെക്കുറിച്ചും ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും.
As if God told Adam, you want a life centered in yourself? You want a life centered in me.
ഈ രണ്ട് വൃക്ഷങ്ങളെ കുറിച്ച് ആദമിനോട് സംസാരിക്കുമ്പോൾ ദൈവം വാസ്തവത്തിൽ അവനോട് ചോദിച്ചതാണ്, ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ വൃക്ഷമുണ്ടല്ലോ, നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം, നിന്റെ സ്വയ ജീവനിൽ ആശ്രയിച്ച് കേന്ദ്രീകൃതമായ ജീവിതമാണോ നിനക്ക് വേണ്ടത്, അതോ എന്നിൽ ആശ്രയിച്ചുള്ള ദൈവ ജീവനിൽ ആശ്രയിച്ചുള്ള ജീവന്റെ വൃക്ഷമാണോ നിനക്ക് വേണ്ടത്?
Throughout the Bible, man has to make a choice between these two ways of life.
ദൈവവചനത്തിൽ ഉടനീളം നമ്മുടെ മുൻപിൽ തുറന്ന് കാണിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാം തിരഞ്ഞെടുക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണ്.
And we know that Adam chose a life saying, I want a life centered in myself.
നമുക്കറിയാം ഏദനിലെ പരാജയം ഇതായിരുന്നു, സ്വയത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതം ആദാം തിരഞ്ഞെടുത്തു എന്നുള്ളത്.
In other words, I want the knowledge of good and evil within myself. I don't have to consult God to find out what is good and evil.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് എന്റെ ദൈവം എനിക്ക് കാണിച്ചു തരേണ്ട ആവശ്യം എനിക്കില്ലാതെ വണ്ണം നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള സാധ്യത, അറിവ്, കഴിവ് എന്റെ ഉള്ളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്.
The other tree was that I won't have it resident myself. Every time I have to go to God to find out what is good and evil.
ജീവന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നിൽ തന്നെ നല്ലതാണ് തിന്മ ഏതാണെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് എന്റെ ഉള്ളിലില്ല. ഓരോ സമയത്തും തിരഞ്ഞെടുപ്പിനായി ഞാൻ ജീവവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് പോകണം എന്നുള്ളതാണ്.
He says, no, I'd rather have it in myself. It's a big headache to keep on going to God every time for consulting Him to make every decision.
ആദമ ഹവയും ആ തിരഞ്ഞെടുപ്പിലൂടെ എന്താണ് നമ്മോട് വിളിച്ചു പറഞ്ഞത്? എനിക്ക് ഓരോ സമയത്തും തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ദൈവത്തിനടുക്കിലേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ ആ സാധ്യത എന്റെ ഉള്ളിൽ തന്നെ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു.
And that is what we have all basically chosen.
നാം ഒക്കെ സ്വയമേ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ജീവിത ശൈലിയല്ലേ തിരഞ്ഞെടുത്തത്?
It's not only in terms of evil things.
തിന്മയായിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ആ തിരഞ്ഞെടുപ്പിന്റെ അവകാശം നാം നമ്മിൽ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത്.
I hope you can see these two principles going right through the Bible.
ദൈവവചനം ഉൽപ്പത്തി മുതൽ പഠിക്കുമ്പോൾ ഉടനീളം ഒരു ചരട് പോലെ ഈ രണ്ട് ജീവിത മാർഗങ്ങൾ, പ്രമാണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും.
It starts out with the tree of knowledge of good and evil and the tree of life.
അത് തുടങ്ങുമ്പോൾ ഉൽപ്പത്തിയിൽ തന്നെ ജീവന്റെ വൃക്ഷവും നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷവും ഈ രണ്ട് വൃക്ഷങ്ങളിൽ രണ്ട് ജീവിത ശൈലികളിലാണ് തുടങ്ങുന്നത് തന്നെ.
And then in the next chapter it comes to Cain and Abel. It's the same thing.
അടുത്ത അധ്യായത്തിൽ നാം കയ്യനെയും ഹാബിലിനെയും കുറിച്ച് കാണുന്നു, അവരുടെ അവസാന അവരുടെ ജീവിതത്തെ കുറിച്ച് കാണുന്നു. ഇതേ രണ്ട് വഴികളാണ്.
Cain says, I think it's good enough to give some offering from the grain.
കയ്യന്റെ
I think that's okay. What's wrong with that?
മനസ്സിലുള്ള ചിന്ത ഇതാണ്, കൃഷി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ കൃഷിയുടെ ഫലത്തിൽ നിന്ന് എന്തെങ്കിലും ചില ധാന്യം അത് കർത്താവിന് ദൈവത്തിന് കൊടുക്കുന്ന കാര്യം അതിലെന്താ തെറ്റ്?
Abel says, no, God taught my father by killing an animal and shedding the blood in Genesis 3. So that is the way to approach him. I don't understand it, but that's God's way. I'll do it that way.
ഒരുപക്ഷെ ഹാബെലിന് തന്റെ പിതാവിൽ നിന്ന് കിട്ടിയ സൂചന അനുസരിച്ച് അവനത് മനസ്സിലായില്ലെങ്കിലും ഒരു മൃഗത്തെ കൊന്ന്, ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തവുമായി, പ്രായശ്ചിത്ത രക്തവുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് ആരാധിക്കാൻ പോവുക എന്നുള്ള മാർഗം, അതെനിക്കത് മനസ്സിലാകുന്നില്ല എന്റെ യുക്തി, എങ്കിലും അത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്നൊരു പക്ഷേ ഹാബെൽ വിചാരിച്ചു കാണും.
Because we read in Genesis 3 that when Adam sinned, God killed an animal and clothed both of them with that skin.
ഉൽപ്പത്തിപുസ്തകം 3-ാം അധ്യായത്തിൽ ആദമിന്റെ ഹവയുടെയും വീഴ്ചയ്ക്ക് ശേഷം നാം കാണുന്ന കാര്യം അവർ നഗ്നരാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലുകൊണ്ടാണ് ദൈവം അവരുടെ നഗ്നത മറച്ചത്.
That is the first time blood was shed there.
ആദ്യമായിട്ട് രക്തം ചിന്തപ്പെടുന്ന ഒരു മൃഗത്തിന്റെ രക്തം ചിന്തപ്പെടുന്നത് നാം ഉൽപ്പത്തി 3-ാം അധ്യായത്തിലാണ് കാണുന്നത്.
Abel chose, okay, I won't come in my way, I'll come in God's way.
ഹാബേലിന്റെ തിരഞ്ഞെടുപ്പിന്റെ പൊരുൾ എന്തായിരുന്നു? എന്റെ ഇഷ്ടപ്രകാരമുള്ള സ്വന്തം വഴിയിലല്ല ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ തന്നെ വഴി എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ അത് തിരഞ്ഞെടുക്കും.
You see that with Martha and Mary, the same thing.
സുവിശേഷങ്ങളിൽ നാം കാണുന്ന മാർത്തയുടെയും മറിയുടെയും ജീവിതം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതേ നിലയിലുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടുപേരുടെയും.
Even though there's a lot of difference between Martha and Cain.
മാർത്തയും കയ്യനുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് എങ്കിലും
Cain was an evil man, but Martha was a good woman.
Cain dushtanaya thinmayulla oru manushyanayirunnu, adhe sthanathu Martha valare nalla oru sahodariyayirunnu.
There was one thing similar about both of them.
Ellu rendu vere samayathathulla oru vishayathil valare sadrishyam samyam undu.
Martha felt, I know what to do for the Lord right now. I need to go and cook some food for him.
Martha പറഞ്ഞത് ഇങ്ങനെയാണ്, അവളുടെ പെരുമാറ്റം കൊണ്ട് നമ്മോട് പറയുന്ന ഇതാണ്, എനിക്കറിയാം ഇപ്പോഴെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കർത്താവ് വന്നിരിക്കുന്നു, അവന്റെ ശിഷ്യന്മാരുണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതാണ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഇപ്പം കർത്താവിനോട് എന്നാ ചോദിക്കാനാ? അതിഥികൾ വീട്ടിൽ വന്നാൽ അവർക്ക് ഭക്ഷണം
കൊടുക്കണ്ടേ?
മറിയയും അവളുടെ സഹോദരി മാർത്തയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയായിരുന്നു. അവളുടെ സഹോദരിയായ മറിയ പറഞ്ഞത്, ഞാൻ തിരക്കിട്ട് ധൃതിയിൽ എന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും നല്ല കാര്യമാണെങ്കിലും അങ്ങ് ചെയ്യാൻ തുടങ്ങുകയല്ല, കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്ന് ഞാൻ അറിയണം.
മോസ്റ്റ് ഓഫ് us, the reason we pray so little is because we already know, we know very well what we should be doing.
നമ്മൾ മിക്കവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതത്തിൽ നാം വളരെ കുറവുള്ളവരായിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് എന്താണ് അവിടുത്തെ ഇഷ്ടമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്.
ഈവൻ ദോസ് പീപ്പിൾ ഹു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ പ്രേയർ, ഡു യു നോ വാട്ട് ദേ ഡു?
നിങ്ങൾ പറയുമായിരിക്കും പലരും ദീർഘനേരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പലരും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷെ മിക്കപ്പോഴും അങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നതെന്നറിയാമോ?
ദേ സിംഗ് സോങ്സ് ടു ഗോഡ്.
അവർ ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടുന്നു, ദൈവത്തെ പാട്ടുപാടി കേൾപ്പിക്കുന്നു.
ദേ ടെൽ ഗോഡ് സോ മെനി തിങ്സ്.
ദൈവത്തോട് അവർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് അവർ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു,
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അവർ പറയുന്ന ഒന്നും തിന്മയായ കാര്യമൊന്നുമല്ല, മിക്കപ്പോഴും പറയുന്നത് കർത്താവെ ഇന്ന ആള് രോഗിയാണെന്ന് അറിയാമല്ലോ, കർത്താവെ അവനെ
സൗഖ്യമാക്കണേ.
ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല, ധാരാളം വിഷയങ്ങളുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർത്തിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അവരെ നിൽക്കുന്നു.
They may not have spent 1 minute saying, Lord, can you tell me what you want me to do?
എന്നാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ, ഈ 60 മിനിറ്റിനിടയിൽ ഒരു മിനിറ്റ് പോലും ഒരുപക്ഷെ അവര് ഈ കാര്യത്തിനായിട്ട് അവരുടെ മനസ്സ് ഒരുക്കുന്നില്ല. കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതെന്നോടൊന്ന് പറയണേ.
Supposing you heard somebody speaking on the telephone in your home.
നിങ്ങളുടെ വീട്ടില് ഉള്ള ടെലിഫോൺ ശബ്ദിക്കുന്നു, നിങ്ങൾ ടെലിഫോൺ എടുക്കുമ്പോഴേ മറേ മറ്റേ തലക്കിൽ നിന്നും ആരോ നിങ്ങളോട് സംസാരിക്കുകയാണ്. ചില ചെറുപ്പക്കാര് ചെയ്യാറുള്ളത് പോലെ ഈ നിങ്ങളോട് ഫോൺ, നിങ്ങളെ ഫോൺ വിളിച്ച ആള് സംസാരിച്ച് തുടങ്ങി തുടങ്ങി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല. അങ്ങനെ നാം പ്രാർത്ഥിക്കാറുണ്ടോ?
What would you think of a person who is constantly speaking on the telephone without letting the other person speak to him?
മറ്റേ തലക്കിലുള്ള ആളിനെ ഒരു വാചകം പോലും പറയാൻ അവസരം കൊടുക്കാതെ തുടർമാനമായി ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നും?
I would conclude that the person at the other end must be some very unimportant person whom this man has to give a lot of advice to for 1 hour.
അങ്ങനെ ടെലിഫോണില് ഈ ഒരു മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ കുറിച്ച് മറ്റേ തലക്കിലുള്ള ആളിനെ കുറിച്ചും എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, യാതൊരു വിലയുമില്ലാത്ത, അറിവില്ലാത്ത, പരിജ്ഞാനമില്ലാത്ത, വളരെ ബുദ്ധിയുപദേശം കിട്ടേണ്ട ഒരു മനുഷ്യന്. അതുകൊണ്ടല്ലേ ഈ ഒരു മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈവൻ ഇൻ കോൺവെർസേഷൻ യു വിൽ ഫൈൻഡ് ദാറ്റ് ഇഫ് യു റിയലി റെക്കഗ്നൈസ് അനദർ പേഴ്സൺ ആസ് മോർ ഗോഡ്ലി, യു വുഡ് വാണ്ട് ടു ലിസൺ മോർ ദാൻ യു സ്പീക്ക്.
നമുക്കൊക്കെ അറിയാം, നാം മറ്റുള്ളവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ നാം സംസാരിക്കുന്ന വ്യക്തി ദൈവഭക്തനായിരിക്കുന്ന ദൈവഭക്തയായ ഒരു വ്യക്തിയാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ നാം കുറച്ച് സംസാരിക്കുകയും മറ്റേ വ്യക്തിക്ക് കൂടുതൽ സംസാരിക്കാൻ നാം അവസരം കൊടുക്കുകയും ചെയ്യും.
ഇഫ് സമൺ ലൈക് ജോൺ വെസ്ലി ഓർ ദി അപ്പോസ്റ്റിൽ ജോൺ ഓർ സംബഡി വാസ് ലിവിംഗ് ഇൻ കോട്ടയ,
അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനോ ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനോ ഈ കാലഘട്ടത്തിൽ കോട്ടയം പട്ടണത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക.
ഹി അലൗസ് മീ ടു കം ആൻഡ് സ്പെൻഡ് 1 ഹവർ വിത്ത് ഹിം.
ആ ദൈവദാസന്മാരിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് ഒരു മണിക്കൂർ സമയം അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിക്കാൻ അനുവദിച്ചു എന്ന് വിചാരിക്കുക.
ഹി ഈസ് ലിവിംഗ് ഇൻ ബാംഗ്ലൂർ ആൻഡ് ഐ ഗോ ടു സീ ഹിം ഫോർ 1 ഹവർ.
ആ വ്യക്തി കോട്ടയത്തല്ല, ഇനി ബാംഗ്ലൂരിലാണെന്ന് വെക്കുക. സോ അപ്പോസ്തലനായ യോഹന്നാൻ എനിക്ക് ഒരു മണിക്കൂർ സമയം തന്നു, ഞാൻ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ സന്ദർശനത്തിന് പോയി.
ഐ തിങ്ക് ഐ വിൽ സ്പീക്ക് ഫോർ അബൌട്ട് 2 മിനിറ്റ്സ്.
എന്റെ ഇപ്പോഴത്തെ ബോധ്യം, ഞാൻ അതിശയോക്തിയൊന്നും പറയുകയല്ല, എന്റെ ആത്മാർത്ഥമായ ബോധ്യം, ഞാൻ ഈ 60 മിനിറ്റില് ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിച്ചേക്കും.
ഐ വുഡ് ലൈക്ക് ടു ലിസൺ ടു ദ വിസ്ഡം ഓഫ് ദിസ് ഫാന്റാസ്റ്റിക്കലി ഗോഡ്ലി മാൻ.
ഈ ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യന്റെ, ദൈവത്തെ വർഷങ്ങൾ അടുത്തറിഞ്ഞ, കൂട്ടായ്മ അനുഭവിച്ച ഈ ദൈവഭക്തനിൽ നിന്ന് കേൾക്കുവാൻ, അവന്റെ ജ്ഞാനം പ്രാപിപ്പാനാണ് എന്റെ ഹൃദയത്തിൽ ആഗ്രഹം.
ഐ തിങ്ക് യു വിൽ ഡു ദാറ്റ് ഓൾസോ.
നിങ്ങളും അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
ഓക്കെ, നൗ സപ്പോസിംഗ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് 1 ഹവർ വിത്ത് ഗോഡ് ഓൾമൈറ്റി ഹിംസെൽഫ്.
അങ്ങനെ ഇരിക്കെ യോഹന്നാനേക്കാളും ജോൺ വെസ്ലിയേക്കാളും എന്തും മാത്രം ഉന്നതനാ നമ്മുടെ ദൈവം കർത്താവ്. കർത്താവിനോടുകൂടെ ഒരു മണിക്കൂർ ചെലവഴിക്കാനായി നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം സംസാരിക്കും, എത്ര മിനിറ്റ് സംസാരിക്കും?
Supposing you saw a young man going and sitting with the Apostle John and speaking for 58 minutes and the poor Apostle John can speak for 2 minutes, what would you think of that young man?
നിങ്ങൾ അത് ആലോചിച്ച് നോക്കണേ, ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന, വളരെ ശുഷ്കാന്തിയുള്ള ആളായിരിക്കാം, പക്ഷെ ചെറുപ്പക്കാരനായ ഒരാള് അപ്പോസ്തലനായ യോഹന്നാന്റെ അടുക്കൽ ഒരു മണിക്കൂർ സമയം ചെലവഴിക്കാൻ പോയി, 58 മിനിറ്റ് ആ സഹോദരൻ സംസാരിച്ചു. ഈ പാവം അപ്പോസ്തലന് 2 മിനിറ്റ് വായ തുറക്കാൻ അവസരം കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നേ?
You think what a conceited proud man this is that he can go and sit and talk for 58 minutes with the Apostle John.
നിങ്ങൾ നിശ്ചയമായിട്ടും പറയും അപ്പോസ്തലനായ യോഹന്നാന്റെ അടുക്കൽ പോയിട്ട് അവനെ പഠിപ്പിക്കാനും അല്ലെ അവനോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും മാത്രം ധൈര്യം കാണിക്കുന്ന ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ തികച്ചും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, അവന്റെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് പോലും നാം പറയും.
യു വുഡ് ബി റൈറ്റ്.
നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ അതിൽ തെറ്റുമില്ല.
ഫാന്റാസ്റ്റിക്കലി പ്രൗഡ് യങ് മാൻ.
അവൻ തന്നെ കുറിച്ച് തന്നെ വളരെ ഉന്നത ചിന്തകളുള്ള നിഗളിയായ ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല.
വട്ട് വുഡ് യു തിങ്ക് ഓഫ് ദിസ് യങ് മാൻ സിറ്റ്സ് ബിഫോർ ഗോഡ് ഓൾമൈറ്റി and speaks for 58 minutes and then allows God to speak to him for 2 minutes.
Angane ulle ee cherappakaran oru deiva manushinte adukal alla maha deivum kartavum ayavinte adukal chennittu 58 minute samsaarikkum 2 minute vallo ingotte kelkan irunnal thanneyum naam adhe karyam parayum.
This pride, fantastic pride.
Njan parayan aagrahikkunnathu priyappetta sahodarangale, ee oru karyamaanu nammudeyokka prarthana jeevithathile കർത്താവിനെ കേൾക്കുവാൻ നമുക്ക് മനസ്സില്ല, അല്ലെങ്കിൽ അതിനെ ശ്രമിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ നാം ഒരുപക്ഷെ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന നിഗളമാണ്, അഹങ്കാരമാണ്.
വി ആർ ബോൺ അഗൈൻ.
നാം വീണ്ടും ജനിച്ചവരാണ്, സംശയമൊന്നുമില്ല.
വി ആർ തോറോലി സെൽഫ് സെന്റേർഡ്.
എന്നാൽ നാം തികച്ചും സ്വാർത്ഥരാണ്, സ്വയത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് പ്രാർത്ഥനയിൽ നമുക്കുള്ളത്.
വി നീഡ് എ റിവല്യൂഷൻ ഇൻ ഔർ ലൈഫ് വേർ ഗോഡ് ബിക്കംസ് ദ സെന്റർ.
കർത്താവായ യേശു ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് വിപ്ലവകരമായിരിക്കുന്ന ഒരു തിരിച്ചിൽ, ഒരു വ്യത്യാസം ആവശ്യമുണ്ട്.
Many people have asked me about my prayer life and I have never said anything.
എന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പലരും എന്നോട് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, എന്നാൽ ഞാൻ വളരെ വിശദമായിട്ടൊന്നും ആരോടും ഒന്നും പറയാറില്ല.
I'll tell you one thing.
ഞാൻ എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയാം.
I tell God very little.
ഞാൻ ദൈവത്തോട് വളരെ കുറച്ച് കാര്യങ്ങളെ പറയാറുള്ളൂ.
My God already knows everything.
എന്റെ ദൈവത്തിന്, നിങ്ങളുടെ ദൈവം അങ്ങനെയാണെന്ന് എന്റെ വിശ്വാസം, എന്റെ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം.
There is no information I can give him which he doesn't know.
എന്റെ കർത്താവിന് ഇതിനോടകം അറിയാത്ത ഒരു പുതിയ അറിവും എനിക്ക് അവിടത്തേക്ക് കൊടുക്കാനില്ല.
If I say something, it is just to get it out of my chest. That's all.
ഞാൻ അങ്ങനെ എന്തെങ്കിലും കാര്യം കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു
ആശ്വാസം.
അതെ, ഞാനങ്ങനെ പറയുന്ന പാപമൊന്നുമല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഉള്ളിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന കാര്യം ഒന്ന് പുറത്തുവിട്ട ഒരു ആശ്വാസം എനിക്ക് കിട്ടാനാ. ദൈവത്തിന് അറിയാത്തതുകൊണ്ടല്ല, അത് നല്ല കാര്യമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ കേൾക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം.
And in the same way, we think a lot about what we have done for God more than what God has done for us.
മിക്കപ്പോഴും നാം കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് നമമുടെ ചിന്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വളരെ കുറച്ച് നാം ചിന്തിക്കാറുണ്ട്.
We think of the future and we still think about what we must do for God and we think we are very spiritual when we think about that.
നമ്മുടെ ജീവിതത്തിന്റെ വരാൻ പോകുന്ന നാളുകളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് എനിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതിനേക്കാളും നാം
ചിന്തിക്കുന്നത്.
ദൈവം നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് അല്ലെ മിക്കവാറും ചിന്തിക്കാത്ത നാം ആത്മീയരാണെന്നാണ് നമ്മുടെ ഭാവന.
How you think of your own life? I mean, how much we think about what we have done for God in the past?
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തന്നെ ഒരു നിമിഷം നിങ്ങൾ പരിശോധിക്കുമോ? കഴിഞ്ഞ കാലത്ത് കർത്താവിന് വേണ്ടി നാം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്?
And we think very little about how much God has done for us.
ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നാം എത്രമാത്രം കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ.
This is because of our self-centered life.
നമ്മുടെ സ്വാർത്ഥപൂർണമായ സ്വയ കേന്ദ്രീകൃത ജീവിതത്തിന്റെ ഫലമാണ് ഈ ചിന്തകൾ.
The Lord told Adam, if you live like this, you will die.
ദൈവം ആദാമിനോട് പറഞ്ഞത് എന്താ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്വയത്തിൽ ഊന്നിയുള്ള ജീവിതം മരണത്തിലേക്ക് നിന്നെ നയിക്കൂ.
I'll tell you this, the reason for a lot of discouragement and gloom and depression in the lives of most believers is because they have not seen this truth.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, മിക്ക വിശ്വാസികളുടെയും ജീവിതത്തെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അപകർഷതാബോധം, നിരാശ, അസ്വസ്ഥത, അവിശ്വാസം, ഇതിന്റെ എല്ലാം കാരണം ഈ അടിസ്ഥാന രഹസ്യം അവർ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്.
I believe I have discovered the secret of a life without discouragement.
നിരുത്സാഹം കൂടാതെ ജീവിക്കുവാൻ കഴിയും, അങ്ങനെ ഒരു ജീവിതത്തിന്റെ രഹസ്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം.
A life without depression and bad moods and grumbling and complaining.
പരാതിയും പിരിവുറുപ്പുമില്ലാത്ത, അധൈര്യപ്പെടാത്ത, നിരുത്സാഹമില്ലാത്ത ഒരു ജീവിതം സാധ്യമാണ്. അതിന്റെ രഹസ്യം എനിക്ക് കൃപയാ കണ്ണ് കാണുവാനിടയായിട്ടുണ്ട്.
Secret is very simple. Stop thinking about what you are doing for God and think about what God is doing for you.
ആ രഹസ്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതിത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കിയിട്ട് കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും, അവൻ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക.
Stop rejoicing in what you are or what you are doing and start rejoicing in what God is and what he is doing.
നിങ്ങൾ എന്തായിരിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുന്നത് മതിയാക്കിയിട്ട് കർത്താവ് ആരാണ്, അവൻ എന്താണ് ചെയ്തെന്ന് ചെയ്യാൻ കഴിയുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക.
The more I think about myself, the more depressed I'll get.
എന്നെ കുറിച്ച് ഞാൻ എത്ര കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു, അത്രയധികം ഞാൻ നിരുത്സാഹപ്പെടത്തേ
ഉള്ളൂ.
എന്നാൽ എന്റെ ദൈവം എത്ര നല്ലവനാണ് എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങും തോറും എന്റെ ജീവിതം സന്തുഷ്ടമായി
തീരും.
തലകീഴായി നടക്കുന്ന ഒരു ലോകത്തിൽ നേരെ നടക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചല്ലോ, എങ്ങനെയാണ് നേരെ നടക്കുവാൻ കഴിയുന്നത്. അതുപോലെ കേന്ദ്രത്തിൽ ഇന്ന് എന്റെ സ്വയമാണെങ്കിൽ കർത്താവ് കേന്ദ്രത്തിലേക്ക് വരണം, അതാണ് സുവിശേഷം മുഖാന്തരം നടക്കേണ്ടത്.
ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10.
ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിലെ ഒരു കാര്യം ശ്രദ്ധിക്കുമോ?
We read there about 70 disciples who had gone out and probably a great sacrifice served the Lord.
ആ ഭാഗത്താണ് നാം കാണുന്നത് കർത്താവ് അയച്ച 70 പേരെ കടന്നു പോകുന്നതിനെ കുറിച്ച്. അവർ വലിയ ത്യാഗം, ബുദ്ധിമുട്ട് സഹിച്ചാണ് അവർ പോയിട്ട് മടങ്ങി വന്നത്. കർത്താവാണ് അവരെ അയച്ചത്. അവരുടെ ആ യാത്രയിൽ അവർക്ക് അത്ഭുതകരമായ ചില അനുഭവങ്ങൾ ഉണ്ടായി.
They returned and said in verse 17, Lord, this is fantastic. Even the demons are subject to us in your name.
പതിനേഴാം വാക്യത്തിൽ ആ 70 പേർ മടങ്ങി വന്ന് സന്തോഷത്തോടെ കർത്താവിനോട് പറയുകയാണ്, ഇത് അത്ഭുതകരമായ കാര്യമാണ് കർത്താവേ, ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു.
We've never had such an experience in our life.
ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
ഐ മീൻ തിങ്ക് ഇഫ് യു കൺഫ്രണ്ടഡ് എ ഡീമൺ പൊസസ്ഡ് പേഴ്സൺ ആൻഡ് യു റിബ്യൂക്ക് ദാറ്റ് ഡീമൺ ഇൻ ദി നെയിം ഓഫ് ജീസസ് ആൻഡ് ദി ഡീമൺ ലെഫ്റ്റ്, വോണ്ട് ദാറ്റ് എക്സൈറ്റ് യു?
പിശാച് ബാധിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. നിങ്ങൾ പിശാചിനെ ഭത്സിച്ചു ആ നിമിഷം തന്നെ ആ വ്യക്തി സൗഖ്യമായെന്ന് വരികില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ അത് വലിയ സന്തോഷം ആനന്ദം നൽകുകയില്ലേ?
ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദി എക്സൈറ്റ്മെന്റ് ഓഫ് ദീസ് പീപ്പിൾ.
ഈ 70 പേരുടെ മനസ്സിന്റെ ആ സന്തോഷം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല.
ബട്ട് ദി ലോർഡ് സെഡ് ടു ഹിം,
എന്നാൽ അവരോട് കർത്താവ് യേശു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക.
ഡോണ്ട് റിജോയ്സ് ഇൻ ദിസ്.
20 വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും എന്റെ പ്രിയ ശിഷ്യന്മാരെ നിങ്ങൾ സന്തോഷിക്കാതിരിക്കുക.
റിജോയ്സ് ദാറ്റ് യുവർ നെയിംസ് ആർ റെക്കോർഡഡ് ഇൻ ഹെവൻ.
എന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുക.
Shall I paraphrase those words?
ആ വചനങ്ങളെ ഞാൻ ഇന്നത്തെ നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒന്ന് വിശദീകരിച്ച് പറയട്ടെ.
ഡോണ്ട് റിജോയ്സ് ഇൻ വാട്ട് യു ഹാവ് ഡൺ ഫോർ ദ ലോർഡ്.
നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ സന്തോഷിക്കാതിരിക്കുക.
ബട്ട് റിജോയ്സ് ഇൻ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ യു ഇൻ ഹെവൻ. ഹീസ് റിട്ടൻ യുവർ നെയിം ദേർ.
സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ സന്തോഷിക്കുവാനായി കഴിയുക. നിങ്ങളുടെ പേര് അവൻ എഴുതി
സ്വർഗം.
യേശു ഈ വാക്കുകളിലൂടെ തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ കേന്ദ്രം ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ പാപമൊന്നും ചെയ്തില്ല. അവർ കർത്താവിന്റെ നാമത്തിൽ ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്തതേ ഉള്ളൂ.
വി തിങ്ക് വെൻ വി ആർ ഫിനിഷ്ഡ് വിത്ത് സിൻ വി ഹാവ് റീച്ഡ് ഗ്രേറ്റ് ഹൈറ്റ്.
നാം വിചാരിക്കുന്നത് പാപകരമായ വഴികളെ നാം വിട്ടുതിരിഞ്ഞപ്പോൾ ആത്മീകമായി നാം കൊടുമുടിയിൽ എത്തി എന്നാണ്.
യു കൻ ഫിനിഷ് വിത്ത് സിൻ ആൻഡ് സ്റ്റിൽ ബി സെന്റർഡ് ഇൻ യുവർസെൽഫ്.
ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപത്തിന്റെ വിഷയത്തിൽ ബോധ്യമുള്ള സകല പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷവും സ്വയത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ നമുക്ക് തുടർന്ന് ജീവിക്കുവാൻ കഴിയും.
യു മേ നോട്ട് ബി ലസ്റ്റിംഗ്, യു മേ നോട്ട് ബി ഗെറ്റിംഗ് ആംഗ്രി ആൻഡ് you may not be doing any evil things.
Ningal mohikkiyo kovishtharagiyo pinmeyulla oru karyam cheyiyo cheyunnilla irikkam.
You don't have a television in your home, you don't see television.
Oru vachangal ningalude veedile televisionum kaanathilla. Ningal moshamaya oru programum kaanunnilla.
You don't go to cinemas.
Ningal cinemaykku povunnilla.
Taken off your ornaments.
Ningalude aabharanangalokke ningal maattiyavaragam.
Read the Bible.
Ningal Bibleum mudangada vaikkunnavaragam.
You come to all the meetings and
ella meetinginum mudangada varugeyum prarthikkum cheyunnundavum. ഉപവസിക്കുകയും ചെയ്യുന്നവരാകാം.
വാട്ട് എ ഗുഡ് ലൈഫ് ദാറ്റ് ഈസ്.
എത്ര നല്ല ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് ഇത്തരം ഒരു ജീവിതം.
ബട്ട് യു കൻ ബി സെന്റേർഡ് ഇൻ യുവർസെൽഫ് സ്റ്റിൽ.
എന്നാൽ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം നിങ്ങൾ തന്നെയായി തുടരുവാൻ സാധ്യതയുണ്ട്.
ആൻഡ് ദാറ്റ്സ് വൈ യു സ്റ്റിൽ ഗെറ്റ് ഡിപ്രസ്ഡ് ഈവൻ ദോ യു തിങ്ക് യുവർ ലൈഫ് ഈസ് സോ ഗുഡ്.
നിങ്ങളുടെ ജീവിതം അത്ര നല്ലതാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോഴും കൂടെ കൂടെ നിങ്ങൾ നിരുത്സാഹപ്പെടുന്നത് നിരാശപ്പെടുന്നതിന്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം മാറിയിട്ടില്ല. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ എത്ര സന്ദർഭങ്ങളാണ് നിങ്ങൾക്ക് നിരാശപ്പെട്ട അസ്വസ്ഥതയിൽ കഴിയേണ്ടി വരുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവജനത്തിന് ഒരു സ്വസ്ഥതയുടെ അനുഭവം, ഒരു ശബത്തനുഭവം അവശേഷിച്ചിരിക്കുന്നു.
I want to say to you, my brothers and sisters, there is a life of rest that you can have.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം സ്വസ്ഥതയുടെ ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ട്.
And that life will come when you stop rejoicing in what you are and what you are doing for God and start rejoicing in what God is and what he is doing for you.
ദൈവമാരാണ് അവിടെ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുവാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ മറക്കുവാനും വിട്ടുകളയുവാനും നിങ്ങൾക്ക് കഴിയുമ്പോൾ ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചതായി നിങ്ങൾ മനസ്സിലാക്കും.
ഓക്കെ, ദി ഡീമൻസ് വർ കാസ്റ്റ് ഔട്ട്, ഗുഡ്.
ഭൂതങ്ങളെ പുറത്താക്കി എന്നുള്ള കാര്യം പാപമല്ല, തിന്മയല്ല, നല്ല കാര്യമാണ്.
നൗ ഫർഗെറ്റ് ഇറ്റ്.
അത് ദൈവം നിങ്ങളോട് ചെയ്തൊരു പ്രവൃത്തി, അത് വിട്ടുകളയുക, അത് മറന്ന് അതിനെ പിന്തള്ളി മുന്നോട്ട് പോവുക.
ദാറ്റ് ഹാപ്പൻഡ് ദിസ് മോർണിംഗ്, ലെറ്റ്സ് ഫർഗെറ്റ് ദാറ്റ് നൗ.
ഇന്ന് രാവിലെ നടന്ന ഒരു കാര്യമായിരിക്കാം, എങ്കിലും കർത്താവിന് പറയാനുള്ളത് അത് മറന്ന് പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് പോവുക.
Now I am not have to think right now about the demon I cast out this morning. I want to think right now about God and his love for me.
ഈ മധ്യാഹ്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ കർത്താവിന്റെ നാമത്തിൽ പുറത്തായ ആ ഭൂതത്തെക്കുറിച്ചോ ആ ശുശ്രൂഷയെക്കുറിച്ചോ ചിന്തിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ താല്പര്യം കർത്താവ് ആരാണ്, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്.
See, one picture the Lord gave me was like this.
എന്റെ മനസ്സിൽ കർത്താവ് തന്ന ഒരു ചിത്രം ഇതാണ്.
The Bible says when we are filled with the Spirit, rivers of living water will flow through us.
കർത്താവിന്റെ വാക്കുകൾ നാം ഓർക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ ജീവജലത്തിന്റെ നദികൾ നമ്മിൽ നിന്ന് പ്രവഹിക്കുവാൻ തുടങ്ങും.
Just picture this, some river flowing out of my heart now.
നിങ്ങൾ അത് ഭാവനയിൽ കാണുക, എന്റെ ഉള്ളിൽ നിന്ന് ജീവിത നദികൾ പുറപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ ചില നദികൾ ഇവിടെ നിന്ന് ഒഴുകുന്നതായിട്ട് വിചാരിക്കുക.
Water that's flowing out from me, maybe it's blessing people, maybe it's casting out demons.
ഈ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവജീവന്റെ നദികൾ അനേകരെ അനുഗ്രഹിക്കുന്നുണ്ടാകും, പല ഭൂതഗ്രസ്തരും സൗഖ്യമാകുന്നുണ്ടാവും. ഞാൻ ഈ ജീവിതത്തിന്റെ നദി അത് ചെയ്യുന്ന അനുഗ്രഹ പ്രവൃത്തികൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ധ്യാനിച്ച് നിന്നാൽ
I'm thinking on water that was flowing out of me maybe 2 hours ago but which is now over there.
അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 2 മണിക്കൂർ മുൻപ് എന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്ന ആ നദിയിലെ ജലത്തെക്കുറിച്ചായിരിക്കും ഞാൻ ഇപ്പൊ ധ്യാനിക്കുന്നത്. പക്ഷേ ആ നദി ഇപ്പോൾ ഇവിടെ ഇല്ല, അത് വളരെ ദൂരെ
എത്തിക്കഴിഞ്ഞു.
ആ വെള്ളം ഇപ്പോൾ ഇവിടെയല്ല, ഞാൻ ചിന്തിക്കുവാൻ ആവശ്യമില്ലാത്തവണ്ണം അത് അവിടെ എത്തിക്കഴിഞ്ഞു.
Now some fresh water is coming in. That's how a river is constantly flowing.
നദി എങ്ങനെയാണ് പ്രവഹിക്കുന്നത് നിങ്ങൾക്കറിയാം. ആ പ്രത്യേക ജലം ആ ഭാഗം ഇപ്പോൾ ഇവിടെ ഇല്ല, പുതിയ ഉറവകൾ വന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണ്.
The Lord says, don't rejoice in the water that flowed through you 1 hour ago. That's gone on. That's become stale.
ഒരു മണിക്കൂർ മുൻപ്
coming from heaven now.
ഒരു മണിക്കൂർ മുൻപ് ആണെങ്കിൽ പോലും നിന്നിൽ നിന്ന് പുറപ്പെട്ട ജീവജലത്തിന്റെ ആ പ്രവാഹത്തെക്കുറിച്ചല്ല നീ ഇപ്പോൾ സന്തോഷിക്കേണ്ടത്. പുതിയ പ്രവാഹങ്ങൾ, പുത്തനായിരിക്കുന്ന നിറവ് നിന്റെ ജീവിതത്തിൽ നൽകുവാൻ പഴയതിനെ മറക്കുക ഇന്ന് രാവിലത്തെ കാര്യമാണെങ്കിൽ.
That really helped me.
ആ ചിത്രം, ആ കർത്താവ് തന്ന കാഴ്ച എന്നെ വളരെ സഹായിച്ചു.
That God hasn't put a lake in my heart where the water is always the same and you keep stirring it and stirring it and meditate on the same water all the time.
കർത്താവിന്റെ ഉള്ളിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതും നൽകിയിരിക്കുന്നതും ഒരു തടാകമല്ല, അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, അതിന് പുതുമയില്ല, അതിന് ഫ്രഷ്നെസ് ഇല്ല, അല്ലാതെ ഒഴുകുന്ന ഒരു നദിയാണ് തന്നിരിക്കുന്നത്.
Okay, maybe God used me this morning. That's finished. That water is gone away now. There's something else fresh coming from heaven right now.
ഇന്ന് രാവിലെ ഒരു പക്ഷേ കർത്താവ് എന്നെ ഉപയോഗിച്ചു കാണും. ആ ജീവിതത്തിന്റെ പ്രവാഹത്തിൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട് കാണും. എന്നാൽ അത് കഴിഞ്ഞുപോയ കാര്യമാണ്. പുത്തനായിരിക്കുന്ന ഉറവുകൾക്കായി കർത്താവ് എന്നെ വിളിക്കുന്നു.
Same thing if I made a mistake 1 hour ago.
ഒരു മണിക്കൂർ മുൻപേ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ച അതാണെങ്കിലും ഇങ്ങനെ തന്നെ. അത് കഴിഞ്ഞുപോയി. കർത്താവിനോട് ഞാൻ അങ്ങനെ ഒരു വീഴ്ചയുടെ മുമ്പിൽ എന്താ പറയുന്നത്? കർത്താവേ ക്ഷമിക്കണമേ, ഒരു നന്മയും വരാത്ത ഒരു ജഡമാണ് എനിക്കുള്ളത്. ആ കാര്യം കർത്താവിനോട് ഏറ്റുപറയുന്നു. കർത്താവേ അവിടെ നിന്നെ വിളിച്ചപ്പോൾ, തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അങ്ങേക്ക് അറിയാമായിരുന്നല്ലോ ഞാൻ ഇത്തരത്തിലൊക്കെയുള്ള മനുഷ്യനാണെന്ന്. അതുകൊണ്ട് എനിക്ക് കർത്താവിനോട് ആ സമയം പറയാനുള്ളത് എന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചെന്നുള്ളത് അങ്ങേക്ക് ഒരു അത്ഭുത കാര്യമൊന്നുമല്ലല്ലോ. കർത്താവേ ഞാൻ ഹൃദയപൂർവ്വം അനുഭവിക്കുന്നു, എനിക്ക് സങ്കടമുണ്ട്, അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ കാര്യങ്ങൾ നന്നായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നെ കഴുകണമേ. ആ കാര്യവും ആ കഴുകലിന്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ദുഃഖിച്ച് വിഷമിച്ച് അനുദപിച്ച് ഞാൻ കഴിയേണ്ട കാര്യമില്ല. സ്വർഗത്തിൽ നിന്ന് പുത്തനായിരിക്കുന്ന ഉറവുകൾ, നീരൊഴുക്കുകൾ എന്നിലേക്ക് പകരുവാൻ കഴിയും. ഞാൻ പഴയ വീഴ്ചയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് കഴിയണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നു രാവിലെ തോറും അവിടുത്തെ ദയ പുതിയതാണ്. എല്ലാ ദിവസവും എന്നുള്ളതിനേക്കാളധികം പുതിയ ഉടമ്പടിയുടെ കീഴിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവിടുത്തെ കരുണകൾ എല്ലാ നിമിഷവും പുത്തനാണ് എന്ന് ധൈര്യമായി നമുക്ക് പറയാം.
ഐ ബിലീവ് വി കോൺഷ്യസ്ലി നീഡ് ടു തിങ്ക് മോർ അബൌട്ട് ഔർ ഹെവൻലി ഫാദേഴ്സ് ലവ് ഫോർ അസ്.
എന്റെ വിശ്വാസം സ്വർഗീയ പിതാവിന് നമ്മളുള്ളതായിരിക്കുന്ന അതിരത്തെ സ്നേഹത്തെക്കുറിച്ച് ബോധപൂർവം നിരന്തരം നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം.
ഗോഡ് ഹു റിയലൈസസ് ദാറ്റ് വി ആർ ഇൻ എ വെരി വെരി ഡിഫിക്കൽട്ട് വേൾഡ് facing all types of pressures and trials.
ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിൽ വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ കഴിയുന്ന നമ്മെക്കുറിച്ച് കർത്താവിന് ചിന്തയുണ്ട് എന്ന് നാം ഓർക്കണം.
Jesus said in John 16:33, in the world you have tribulation, but in me you have peace.
യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, നിങ്ങൾക്ക് പീഡയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നാൽ എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ലോകത്തിൽ നമുക്കുള്ളത് പീഡയും കഷ്ടവുമാണ്, എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് സ്വസ്ഥതയുണ്ട്.
When I come into the Lord's presence, he knows that I have come from a weary world where there's a lot of tribulation I have faced.
കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ എപ്പോൾ കടന്നു വന്നാലും അവിടത്തേക്കറിയാം എന്നെ തളർത്തിക്കളയുന്ന, ക്ഷീണിപ്പിക്കുന്ന, സമ്മർദ്ദങ്ങൾ നൽകുന്ന ഒരു ലോകത്തിൽ നിന്നാണ് ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. നാം ജീവിക്കുന്ന ലോകത്തിൽ ഏത് വിധത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടി തന്നെ എന്തുമാത്രം അധ്വാനിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യേണ്ടി
വരും.
ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയട്ടെ, നമ്മുടെ കർത്താവിന് നമ്മുടെ കഷ്ടപ്പാടുകൾ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാകുന്നു. ഭൂമിയേക്കാൾ എത്ര ഉയരത്തിലാണ് ആകാശം എന്ന് നമുക്കറിയാം.
All those who are awake, let me ask you a question.
ഉണർന്നിരിക്കുന്ന എല്ലാവരോടും മാത്രം ഒരു ചോദ്യം ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
Do you believe that God's loving kindness is as high as the heaven is above the earth?
ആകാശം ഭൂമിയുടെ മീതെ എത്രമാത്രം ഉയർന്നിരിക്കുന്നു, അത്രത്തോളം ഉയർന്നതാണ്, അത്രമാത്രം വലുതാണ് ദൈവത്തിന്റെ തന്റെ ഭക്തന്മാരായ നമ്മോടുള്ള ദയ എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? അത് അനന്തമാണ്, അതിന്റെ അളവ് നിശ്ചയിക്കുവാൻ കഴിയുകയില്ല. അതിനെക്കുറിച്ച് ചില നിമിഷങ്ങൾ നാം ചിന്തിക്കണം. കർത്താവിന്റെ ദയ
വലിയതാണ്.
പാപത്തെ ദൈവം വെറുക്കുന്നു എന്നുള്ള സത്യമാണ്. പാപം നമ്മളിൽ അനുതാപം ആഴമായ ദുഃഖം ഉളവാക്കണം ഒക്കെ ആവശ്യമാണ്. എന്നാൽ ഞാൻ പറയാം, അതിന്റെ എല്ലാം മീതെ, അതിന്റെയൊക്കെ അപ്പുറത്ത് ദൈവത്തിന്റെ തന്നെ മക്കളായ നമ്മോടുള്ള ദയയുടെ അവസാനമില്ലാത്ത വലിപ്പം ഇന്ന് രാവിലെ നാം കാണണം.
He has removed our transgressions so far, verse 12, as the east is from the west.
ഉദയമസ്തമയത്തോടകന്നിരിക്കുന്ന പോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എന്ത് ദൂരമുണ്ട്? അനന്തമായ ദൂരമാണ്. അതുപോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മോട് അകറ്റിയിരിക്കുകയാണ്.
When we say east, we are not talking about Japan or something. We are talking about some star which is millions of miles away east from us.
കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കിഴക്കുള്ള രാജ്യമായിട്ടാണല്ലോ ജപ്പാനും ഒക്കെ കരുതപ്പെടുന്നത്. ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ദൂരമല്ല ഇത്. ഇത് രണ്ട് എതിർ ദിശകളിലുള്ള അനന്തമായിരിക്കുന്ന തിട്ടപ്പെടുത്താൻ കഴിയാത്ത അകലമാണ്.
Millions of miles away there is some star in the east and millions of miles away there is star in the west. That is how far my sins are now from me.
നാം കിഴക്കും പടിഞ്ഞാറും രണ്ട് ദിശകളിലേക്ക് നോക്കുമ്പോൾ കോടാനുകോടി വർഷങ്ങൾ മൈലുകൾ അകലെയുള്ള ഒരു നക്ഷത്രവും പടിഞ്ഞാറൻ ദിശയിൽ അതുപോലെ ദൂരെയുള്ള ഒരു നക്ഷത്രവും തമ്മിൽ എന്ത് അകലമുണ്ടോ ആ അകലമാണ് നിങ്ങൾ
ചിന്തിക്കേണ്ടത്.
ഒരു പിതാവിന് തന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ കർത്താവിന് തന്റെ മക്കളോട് കരുണ തോന്നുന്നു.
Sometimes we think that even if I have done my best, God is still angry with me.
ചില സമയത്തെങ്കിലും നാം ചിന്തിക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തല്ലോ, പരിശ്രമിച്ചല്ലോ, എങ്കിലും കർത്താവിന് എന്നോട് വിരോധമാണെന്ന് തോന്നുന്നു.
The devil says, God is still saying, you are not good enough.
ആ പിശാച് ആ സമയത്തും നമ്മോട് പലരോടും പറയാറുണ്ട്, ഇത് പോരാ, നീ നന്നാകണ്ടുമെന്ന് നന്നായിട്ടില്ല.
സപ്പോസിംഗ് യുവർ 3-year-old ചൈൽഡ് ഗെറ്റ് സം ലിറ്റിൽ പീസ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ്സ് എ ബർത്ത്ഡേ കാർഡ് ഫോർ യു ഓൺ യുവർ ബർത്ത്ഡേ.
മൂന്ന് വയസ്സുള്ളതായിരിക്കുന്ന നിങ്ങളുടെ കൊച്ചുമകൻ അക്ഷരം എഴുതാൻ പഠിച്ചു തുടങ്ങിയേ ഉള്ളൂ, അവന് നിന്റെ ജന്മദിവസത്തില് നിന്റെ കുഞ്ഞ് നിനക്ക് ഒരു ജന്മദിനാശംസ ഈ ഒരു ഒരു മുഴിഞ്ഞ കടലാസ് കഷണത്തിൽ എഴുതിക്കൊണ്ട് നിനക്ക് തന്നാൽ. കൊച്ചു കുഞ്ഞുങ്ങൾ എഴുതാൻ പഠിക്കുമ്പോഴുണ്ടല്ലോ ഒരു മിറർ ഇഫക്ട് എന്ന് പറയും, തലതിരിഞ്ഞ് അക്ഷരം എഴുതും. അതുപോലെ സിയും അക്ഷരങ്ങളൊക്കെ തലതിരിഞ്ഞ് എഴുതി അങ്ങനെ ഒരു ബർത്ത്ഡേ ആശംസ ജന്മദിനാശംസ കൊണ്ട്
എഴുതി.
ഡാഡിയുടെ ബർത്ത്ഡേ ആണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അന്ന് സാധാരണ എഴുന്നേൽക്കുന്നതിലും നേരത്തെ എഴുന്നേറ്റ് അവൻ ഈ ജന്മദിന ആശംസയൊക്കെ എഴുതി തലതിരിച്ചൊക്കെ എഴുതി ആ കിടക്കയിൽ തലണയുടെ അടിയിലൊക്കെ വെച്ച്. നീ ഉറങ്ങുന്ന നിന്റെ കിടക്കയുടെ തലയണയുടെ അരിയിൽ കൊണ്ടിതവൻ വെച്ചിട്ട് നീ അറിയാതെ പോകുന്നു. ഉണർന്ന്
നോക്കുമ്പോഴ്
ഈ ബർത്ത്ഡേ കാർഡ് ഇതുപോലെയാണ്. നിങ്ങൾ പലരും
പിതാക്കന്മാരല്ലേ,
അങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞ് ഇതുപോലെ ഒരു ബർത്ത്ഡേ കാർഡ് കൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയാതെ സമ്മാനിച്ചു. നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ എന്താ
ചെയ്യുന്നത്?
നിങ്ങൾ അവനെ വിളിക്കും,
വാട്ട് യു സേ,
നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്?
സി ഇസ് ബാക്ക്വേർഡ്.
ഇങ്ങനെയാണോ സി എഴുതുന്നത്? തല തിരിച്ച് സി എഴുതിയ.
ഹൗ മെനി വീക്സ് ഹാവ് ബീൻ ടെല്ലിംഗ് യു ടു ദിസ് ഈസ് നോട്ട് ദ വേ ടു റൈറ്റ് ദിസ്.
സി ഇങ്ങനല്ല എഴുതേണ്ടത്, ഇങ്ങനെയാണ്. എത്ര പ്രാഴ്ചകളായിട്ട് നിന്നോട് പറയുന്നുണ്ട്, പോയിട്ട് വീണ്ടും ശരിയായിട്ട് എഴുതിക്കൊണ്ട് വന്നു. അങ്ങനെ പറയുമോ?
ഐ ടെൽ യു ദ വേഴ്സ്റ്റ് ഫാദർ ഹിയർ വിൽ നോട്ട് ഡു ദാറ്റ്.
ഇവിടെ ഉള്ളതിലേക്കും മോശക്കാരനായ വിവേകമില്ലാത്ത പിതാവ് ഒരിക്കലും തന്റെ കുഞ്ഞിനോട് അത് പറയുകയില്ല. അങ്ങനെ നിന്റെ കുഞ്ഞുമകൻ എഴുതിക്കൊണ്ട് തന്ന ജന്മദിന ആശംസയുടെ വാക്കുകൾ എത്ര തലതിരിഞ്ഞതാണെങ്കിലും അത് കണ്ട് ആനന്ദത്തിന്റെ കണ്ണുനീർ വീഴ്ത്താത്ത ഒരു പിതാവും ഇവിടെയില്ല.
Do you believe that your heavenly father is better than that?
കുറഞ്ഞപക്ഷം സ്വർഗത്തിലെ നമ്മുടെ പിതാവ് ഇതിനേക്കാൾ മെച്ചമുള്ള ഒരു പിതാവാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ലേ?
യു ട്രൈ ടു ഡു സംതിങ് ടു പ്ലീസ് ദ ലോർഡ് ആൻഡ് ഇറ്റ് ഓൾ ബിക്കേം എ മെസ്.
കർത്താവെ സന്തോഷിപ്പിക്കാൻ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ ഊരും വിട്ടു, കാര്യങ്ങളൊക്കെ കൊഴഞ്ഞു
പോയി,
അത് നിങ്ങൾ ആഗ്രഹിച്ച അളവിലൊന്നും എത്തിയില്ല.
ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു ഗോ ടു ഹിം ആൻഡ് സേ ഡാഡി ഐ ഡിഡ് ഡു ഇറ്റ് പെർഫെക്റ്റ്ലി ബട്ട് ഐ ട്രൈഡ്.
അതിന്റെ കൂടെ നിങ്ങൾ ഈ പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, നന്നായിട്ട് കുറെ കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യണം ഇങ്ങനെ ആയിപ്പോയി എന്നും പറയുകയാണെങ്കിൽ,
ഹൗ ഡു യു തിങ്ക് യുവർ ഹെവൻലി ഫാദർ വിൽ ട്രീറ്റ്?
സ്വർഗത്തിലെ പിതാവ് അതിനെ കുറിച്ച് എന്ത് ചിന്തിക്കും, നിങ്ങളോട് എങ്ങനെ പെരുമാറും എന്നാണ് നിങ്ങൾ
വിചാരിക്കുന്നത്?
ഇത് പോരാ, ഇത് ശരിയായില്ല, പോയി ശരിയായിട്ട് ചെയ്തുകൊണ്ട് വാ എന്ന് നിങ്ങളോട് പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്.
So the Lord has compassion on those who fear.
ഒരു അപ്പനെ തന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഈ വചനം വായിക്കുമ്പോഴൊക്കെ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം.
I'll tell you what has changed my own relationship with my heavenly father.
എന്റെ സ്വർഗീയ പിതാവിനോടുള്ളതായിരിക്കുന്ന എന്റെ ഹൃദയ ബന്ധത്തെ വ്യത്യാസപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം.
In my relationship with him, I think of how I would treat my children when they were very small.
എന്റെ മക്കൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവരോടുള്ള എന്റെ ബന്ധം, അവരോട് ഞാൻ എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുമായിരുന്നു.
I think of myself as a small child who's relating to my father.
എന്റെ കുട്ടികൾ ചെറുതായിരുന്നതുപോലെ ഞാൻ ഒരു ചെറിയ കുട്ടിയാണ്, എന്റെ സ്വർഗീയ പിതാവിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു ശിശുവാണ്, ആ ചിന്തയോടുകൂടിയാണ് ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്.
I remember once with one of my boys when he was 2 years old, I was going up the steps in my house.
ഞാൻ ഒരു പ്രത്യേക സന്ദർഭം ഓർക്കുന്നുണ്ട്, വീടിന്റെ കോണിപ്പടി കയറി ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ 2 വയസ്സുള്ള എന്റെ മകൻ കൂടെയുണ്ട്.
യൂഷ്വലി വെൻ ഐ ഗോ അപ് ദോസ് സ്റ്റെപ്സ് ഐ ടേക്ക് 2 സ്റ്റെപ്സ് എ ടൈം ആൻഡ് ഗോ.
ഞാൻ സാധാരണഗതിയിൽ മുകളിൽ 2-ാം നിലയിലേക്ക് കയറി പോകുമ്പോൾ ഒരേ സമയത്ത് 2 പടികൾ ചവിട്ടി ചവിട്ടിയാണ് ഞാൻ കയറി പോകാറുള്ളത്.
നൗ ഐ വാസ് ഹോൾഡിംഗ് ദിസ് ബോയ്സ് ഹാൻഡ്.
2 വയസ്സുള്ള എന്റെ മോന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ പടികൾ കയറുന്നത്.
ഐ ഹാഡ് ടു സ്ലോ ഡൗൺ.
എനിക്ക് കുറച്ചുകൂടെ സാവധാനത്തിൽ നടക്കേണ്ട ആവശ്യം വന്നു.
I had to take one step and then put the second foot on the same step and like that. It was 25% of the pace.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സാധാരണ നടക്കുന്നതിന്റെ 25% വേഗതയിലേ എനിക്ക് പടികൾ കയറുവാൻ കഴിയുന്നുള്ളൂ. ഒരു ചൂട് വെച്ചതിന് ശേഷം എന്റെ കുഞ്ഞ് 2-ാമത്തെ ആ ചൂട് വെക്കാൻ ഞാൻ വീണ്ടും കാത്തു നിൽക്കണം. എന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു, എന്റെ കുഞ്ഞുമായിട്ട് എനിക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് നടന്ന് മുകളിൽ കയറി. എന്റെ സ്വർഗീയ പിതാവും എന്നോടൊപ്പം അങ്ങനെ നടക്കുവാൻ മനസ്സുള്ള ഒരു പിതാവാണ് എന്ന് എനിക്ക് ചിന്തിക്കുവാൻ പ്രയാസമില്ല. എന്റെ വേഗതയ്ക്കൊത്തവണ്ണം അവിടുന്നും സാവധാനതയിൽ എന്നോടൊപ്പം നടക്കുന്നവനാണ്. ഞാൻ ഒരല്പം വേഗത കുറഞ്ഞവനാണെന്ന് മനസ്സിലാക്കുവാൻ എന്റെ പിതാവിന് പ്രയാസമില്ല. എന്റെ മക്കളിൽ ഒരാള് മുടന്തനായിരുന്നു എന്ന്
വിചാരിക്കുക,
20 വയസ്സ് പ്രായമായി കഴിഞ്ഞാലും അവൻ എന്നോടൊപ്പം വേഗതയിൽ നടക്കാൻ കഴിയത്തില്ല, അവന് സാവധാനത്തിലെ നടക്കാൻ
കഴിയും.
അവനെ പിറകിൽ തള്ളിയതിനു ശേഷം ഞാൻ വേഗത്തിൽ നടന്നു പോകയില്ല. സ്വർഗത്തിലെ നമ്മുടെ പിതാവ് ഇങ്ങനെയെങ്കിലുമാണ് എന്ന് നാം
വിചാരിക്കും.
അവിടത്തേക്ക് അറിയാം, നാം ജീവിക്കുന്ന ലോകത്തിലെ സമ്മർദ്ദങ്ങൾ അതികഠിനമാണെന്ന്.
14-ാം വാക്യത്തിൽ
നമ്മോട് പറയുന്ന ദൈവത്തിന്റെ ആശ്വാസം എന്താണ്? നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ് അവൻ, നാം പൊടി കൊണ്ടുണ്ടാക്കപ്പെട്ടവരാണെന്നും നമ്മുടെ സൃഷ്ടാവിന് അറിയാം.
You know the difference between a stainless steel vessel and an earthen vessel.
നിങ്ങൾക്കറിയാം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിനുള്ള ഒരു പാത്രവും ഒരു മൺകുടവും തമ്മിലുള്ള വ്യത്യാസം.
Stainless steel vessel you can put on the table like that.
സ്റ്റെയിൻലെസ് സ്റ്റീലിനുള്ളതായിരിക്കുന്ന ഒരു പാത്രത്തിന് നിങ്ങൾക്ക് പാത്രത്തെ ശക്തിയോടെ നിങ്ങൾക്ക് ഒരു മേശയുടെ മേൽ വെക്കാം.
Like these plates, you can just throw them.
നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ എടുത്തെറിഞ്ഞാലും പൊട്ടിപ്പോകത്തില്ല. എന്നാൽ മണ്ണുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു പാത്രം,
how carefully you'll put it down.
അത് എത്ര ശ്രദ്ധയോടുകൂടിയാണ് നാം എവിടെയെങ്കിലും വെക്കുന്നത്.
I love to think that God knows I'm an earthen vessel.
നാം പൊടിയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയവരാണെന്ന് കർത്താവ് അറിയുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഈ ചിത്രം നിങ്ങളുടെ
മനസ്സിലുണ്ടായിരിക്കണം.
ഉറപ്പുള്ളതായിരിക്കുന്ന ഒരു ലോഹപാത്രം പോലെ അവിടെ നിന്നെ കൈകാര്യം ചെയ്യുകയില്ല. ഒരു മൺപാത്രം പോലെ ശ്രദ്ധാപൂർവ്വം സാവധാനതയിൽ എന്നെ കൈകാര്യം ചെയ്യുന്നവനാണ് എന്റെ
പിതാവ്.
ലോകത്തിൽ വിവിധ കഷ്ടങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വെറും മൺപാത്രമാണ് ഞാൻ എന്ന് എന്റെ പിതാവിനറിയാം. ആ കർത്താവ് ആ പിതാവ് എന്നെ വിളിക്കുകയാണ്, മകളെ മകനെ വരിക, ഞാൻ നിനക്ക് സമാധാനം
നൽകാം.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നേരിടുന്ന ദുഃഖകരമായിരിക്കുന്ന അവസ്ഥ എന്താണ്? ലോകത്തിലെ ആളുകളാളും നമ്മെ മൺപാത്രങ്ങളാണെന്നുള്ള വിചാരത്തിൽ നമ്മോട് ഇടപെടുന്നില്ല.
Come back from your office after a very tough day in your work.
ജോലി ചെയ്യുന്ന ചില സഹോദരന്മാർ ജോലി സ്ഥലത്തുള്ള വിവിധ സമ്മർദ്ദങ്ങളെ ജോലിയുടെ ഭാരം ഇതെല്ലാം കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുന്നു.
Your boss yelled at you and you didn't know whether he would sack you from your job.
നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ നിങ്ങളുടെ മേലധികാരി നിങ്ങൾക്ക് നേരെ ഒറ്റപ്പാടുണ്ടാക്കി നിങ്ങളോട് കയർത്ത് സംസാരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്ന് പോലും നിങ്ങൾ സംശയിച്ചു.
So many things went wrong and you had to stay 2 hours overtime.
പല കാര്യങ്ങളും അവിടെ അന്ന് കുഴഞ്ഞു മറിഞ്ഞു 2 മണിക്കൂർ ജോലി സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓഫീസിൽ തുടരേണ്ടി വന്നു.
You couldn't even call your wife and tell her that you're late.
വൈകിയെ വീട്ടിലെത്തുകയുള്ളെന്ന് ഭാര്യയോടൊന്ന് ഫോൺ വിളിച്ച് പറയാൻ പോലും സാവകാശം ലഭിച്ചില്ല.
And you are exhausted from this world full of tribulation.
വിവിധ സമ്മർദ്ദങ്ങളും വിവിധ കഷ്ടതകളും നിറഞ്ഞ ഒരു പകൽക്കാലം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്.
You open the door and come in.
വീട്ടിലേക്ക് വളരെ പ്രതീക്ഷയോടെ വന്ന് വാതിൽ തുറന്ന് അകത്ത് കടക്കുന്നു.
And your wife says, ah, you come, is it?
നിന്റെ ഭാര്യ പിരികമൊക്കെ ഉയർത്തി പൗരത ഗൗരവത്തിൽ ചോദിക്കുകയാണ്, ആ വന്നല്ലേ.
What do you expect me to do? Just sit here and wait for you? Can't you call me and tell me that you're late?
നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞാനിവിടെ അടുക്കളയിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പണി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഒന്നും പറഞ്ഞുകൂടെ?
101 things went wrong over here today.
ഇവിടെ ഇന്ന് 101 കാര്യങ്ങളാ കുഴഞ്ഞു മറിഞ്ഞത്, ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ നിങ്ങൾ താമസിക്കുമെന്ന്?
You feel like going back to the office.
ഇത്ര സമ്മർദ്ദം ഉള്ള ഒരു ദിവസമായിരുന്നെങ്കിലും ഓഫീസിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് നിങ്ങൾ ഓർത്തു പോകുന്നെങ്കിൽ അതിശയമില്ല. ഈ പോൽക്കാലം ലോകത്തിൽ ജോലി കഴിഞ്ഞ് വന്ന നീ കഷ്ടതകളുടെ നടുവിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പ്രിയ സഹോദര, നിന്റെ സ്വർഗീയ പിതാവിന് നിന്റെ അവസ്ഥ നന്നായിട്ട് അറിയാം. നേരെ മറിച്ചു പോകാം കാര്യങ്ങൾ.
പൊതുവെ
സമാധാനപരമായിട്ടൊരു പകലൊക്കെ ഓഫീസിൽ ചെലവഴിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ചില ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരന്ന് പകൽ നേരിടുന്ന പ്രശ്നങ്ങളും അവർ കടന്നുപോയ സമ്മർദ്ദങ്ങളും ഒന്നും അറിയാത്തവരെ പോലെ പെരുമാറാൻ
കഴിയും.
ഓഫീസിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും അവൾക്ക് അറിഞ്ഞുകൂടാ. കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഒരു കുഞ്ഞ് വീണ് തല മുറിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിക്കേണ്ടിയൊക്കെ വന്നു. ഭാര്യ നേരിട്ട സമ്മർദ്ദങ്ങൾ.
While she was looking after one child, something burnt and fell over in the kitchen.
ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ഓടി വന്ന സമയത്ത് അടുപ്പിൽ പാചകം ചെയ്യാൻ വെച്ചിരുന്ന എന്തോ തിളച്ച് തൂവി താഴെ പോയി ആകെ കുഴച്ചിലായി.
And so many things can go wrong in a house.
നമ്മുടെ വീട്ടില് ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ പിശകായി തെറ്റാൻ പറ്റും.
And she suddenly realizes the rice is finished and she forgot to buy the extra rice.
പെട്ടെന്ന് ഉച്ചയ്ക്കത്തേക്ക് അരി വെക്കാൻ അരി ഇടാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് അരി ഇന്നലെ തീർന്നുപോയിരുന്നു, വാങ്ങിക്കാനും മറന്നുപോയി.
And you come home.
വൈകുന്നേരം നീ വീട്ടിൽ വരികയാണ്, ഭർത്താവ് വീട്ടിൽ വരികയാണ്.
You're only thinking about your problem.
നിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്.
You don't realize that in that house is a wife who's made of dust.
ഭർത്താവ് ഒരിക്കലും ചിന്തിക്കുന്നില്ല പൊടി കൊണ്ടുണ്ടാക്കിയ മൺപാത്രമായ ഒരു വ്യക്തിയാണ് ആ വീട്ടിലുള്ളതെന്ന്.
You treat her like a stainless steel vessel when she's an earthen vessel.
അവളൊരു മൺപാത്രമായിരിക്കെ അവളെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തെ പോലെയാണ് നീ കരുതുന്നത്.
Put her down like that.
ഇത്രമാത്രം ശബ്ദത്തിലും ബലത്തിലുമാണ് അവളെ നീ കൈകാര്യം ചെയ്യുന്നത്.
When she cracks, you say, why do you crack?
ഈ മൺപാത്രം ഉടഞ്ഞു പോകുന്നു ഇത്ര ശക്തിയോടെ വെച്ചതുകൊണ്ട്. ഉടഞ്ഞു പോകുമ്പോഴും നിനക്ക് കോപം വരികയാണ്, ആഹാ പൊട്ടിപ്പോയോ?
Thank God we have a heavenly father who knows that we are dust.
നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നാം പൊടിയാണെന്ന് ഓർക്കുന്ന മണ്ണുകൊണ്ടാണ് നമ്മെ ഉണ്ടാക്കിയതെന്ന് അറിയാവുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്ക് നിനക്കുമുണ്ട്. ഒരിക്കലും നമ്മെ മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന പോലെ അവിടുന്ന് കൈകാര്യം ചെയ്യുകയില്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും പല സമയത്തും വളരെ കാഠിന്യത്തോടെയാണ് അവരോട് പെരുമാറുന്നത്. അതുപോലെ അല്ല നമ്മുടെ
കർത്താവ്.
ചില സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചില പൊതുസ്ഥലങ്ങളില് ചില അമ്മമാര് അവരുടെ കുഞ്ഞുങ്ങളോട് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അവരുടെ കുഞ്ഞുങ്ങള് അവർ വെറും മൺപാത്രമാണെന്നുള്ള യാതൊരു ബോധ്യവുമില്ലാതെ ഏതാണ്ട് ഇരുമ്പ് ചട്ടിയെടുത്ത് എറിയുന്ന പോലാണ് ഈ പിള്ളേരോട്
പെരുമാറുന്നത്.
നിങ്ങൾ പലരും ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ടും മൂന്നും വയസ്സുള്ള പിഞ്ച് കുഞ്ഞുങ്ങളുടെ ചെവി പിടിച്ച് തിരിക്കുകയും തലമുടിക്ക് പിടിച്ച് വലിക്കുകയും എന്ത് ക്രൂരമായിട്ടാണ് കുഞ്ഞുങ്ങളോട്
പെരുമാറുന്നത്.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ഒരു രംഗവും നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ.
Look at your children the way you looked at them on the day they were born.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ ഏത് പ്രായമുള്ള വ്യക്തികളുമായിക്കൊള്ളട്ടെ, അവർ ഭൂമിയിൽ പിറന്നു വീണ ആ ദിവസം ആ നവജാത ശിശുവിനെ നിങ്ങൾ എങ്ങനെ നോക്കിയോ അതേ കണ്ണുകളോടെ ഇന്നും അവരെ കാണുവാനിടയാകട്ടെ. നിങ്ങളെപ്പോലെ തന്നെ അവരും പൊടിയാണ്, മൺപാത്രങ്ങളാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അവരുടെ ജീവിതത്തിൽ അവർക്ക് തെറ്റുകൾ
സംഭവിക്കാം.
അവരുടെ ജീവിതത്തിൽ അവർ തെറ്റ് ചെയ്യുമ്പോൾ, അവർ വീഴ്ച വരുത്തുമ്പോൾ നിങ്ങൾ അവരെ ശിക്ഷിക്കേണ്ടെന്നല്ല, ദൈവവചനം അതിന് ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട്. നമ്മുടെ പിതാവ് നമ്മെ ബാലശിക്ഷ നൽകി
വളർത്തുന്നവനാണ്.
എന്നാൽ അവിടുന്ന് നമുക്ക് ബാലശിക്ഷയുടെ അടികൾ നൽകുമ്പോഴും ഓരോ പ്രഹരത്തിന്റെ ഇടയിലും ഒരു സ്നേഹമുള്ള കരുണയുള്ള ഹൃദയം ഉണ്ട് എന്ന് നാം മറക്കരുത്.
Few years ago, one of my sons had come on vacation.
ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ ആൺമക്കളിൽ ഒരാള് അവധിക്കാലത്ത് ബാംഗ്ലൂരിൽ വീട്ടിലേക്ക് വന്നു.
He was speaking to the young people in the church.
സഭയിലുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരോട് അവൻ സംസാരിക്കുന്ന ഒരു സന്ദർഭം.
And he said to the young people,
ചെറുപ്പക്കാരായ അവന്റെ സഹോദരങ്ങളോട് എന്റെ മകൻ ഇങ്ങനെയാണ് പറഞ്ഞത്.
Jesus, you all have seen one side of my father in the pulpit. I will tell you another side I've seen at home.
അവൻ പറഞ്ഞത്, എന്റെ പിതാവിന്റെ ജീവിതത്തിന്റെ ഒരു മുഖം നിങ്ങൾ പ്രസംഗവേദികൾ കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്ന് അവൻ പറഞ്ഞു.
When I was 15 years old, I did something foolish.
15 വയസ്സ് എനിക്കുള്ള സമയത്ത് എന്റെ മോൻ പറയുകയാണ്, എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ തികച്ചും മഠയത്തരമായ ഒരു കാര്യം ചെയ്തു.
Instead of going to the class, I went to play cricket.
ക്ലാസ്സിൽ പോകേണ്ടതിന് പേരെ സ്കൂളിലുള്ള ഒരു ദിവസം ഞാൻ ക്രിക്കറ്റ് കളി കാണാം കളിക്കാൻ പോയി. വേറെ എന്തെങ്കിലും സ്ഥലത്തല്ല പോയത്, സ്കൂളിലെ ടീമിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ പോയത്.
I knew that if I'd asked my father, he'd say, no, go to class.
എനിക്ക് അറിയാമായിരുന്നു, അന്ന് ഞാൻ എന്റെ അപ്പനോട് അതിന് അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ അവൻ പറയുമായിരുന്നു ക്ലാസ്സിൽ പോയാൽ മതി കളിക്കാൻ പോകണ്ട.
സ്കൂൾ ബാഗ് അണ്ടർനീത്ത് ദ ബുക്സ് വേർ ഹിസ് വൈറ്റ് പാന്റ്സ് ആൻഡ് ഓൾ ദ ക്രിക്കറ്റ് ഗിയർ.
അതുകൊണ്ട് ബാഗിനകത്ത്, സ്കൂളിലെ സ്കൂൾ ബാഗിനകത്ത് പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചെങ്കിലും അതിന്റെ അടിയിൽ ഈ ക്രിക്കറ്റ് കളിക്കാനുള്ളതായിരിക്കുന്ന വെള്ള പാന്റ് ഉടുപ്പും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയി.
ഐ ഫൗണ്ട് ഔട്ട്.
ഞാൻ ആ കാര്യം കണ്ടുപിടിച്ചു.
ഹി സേസ് മൈ ഫാദർ ഫൗണ്ട് ഔട്ട് ദാറ്റ്.
അപ്പം എന്റെ പിതാവിന് അത് പിന്നെ മനസ്സിലായി. ഞാൻ പോയിട്ട് വന്നപ്പോ
ദിസ് ഇസ് വാട്ട് യു സേയിങ് ടു ദി യങ് പീപ്പിൾ.
ചെറുപ്പക്കാരോട് എന്റെ മോൻ പറഞ്ഞ എന്താണെന്നറിയാമോ?
സോ ഹി സെഡ് മൈ ഫാദർ സെഡ് ഓക്കേ, ഐ ഹാവ് ടു ഹാവ് എ ടോക്ക് വിത്ത് യു.
അപ്പൊ എന്റെ പിതാവ് അന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
Let's go to the other room.
മറ്റേ മുറിയിലോട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് എന്റെ അപ്പൻ പോയി.
ഹി സെഡ് ഐ വെന്റ് ദേർ ട്രെംബ്ലിംഗ് വണ്ടറിംഗ് വാട്ട് ഈസ് ഗോണ ടു ഹാപ്പൻ.
ഇങ്ങനെ മുട്ടടിച്ചാണ് ഞാൻ അടുത്ത മുറിയിലേക്ക് പോയത്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു.
Then he says, my dad said, let's pray.
അത് കഴിഞ്ഞ് എന്റെ പിതാവ് അപ്പൻ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്
പറഞ്ഞു.
ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി.
My father put his arm around me.
എന്റെ പിതാവ് അവന്റെ കൈകൾ എന്റെ ചുമലിൽ എന്റെ മേൽ വെച്ചു.
And prayed like this.
ഇങ്ങനെ പ്രാർത്ഥിച്ചു.
Heavenly Father,
സ്വർഗീയ പിതാവേ,
please show me where I have failed as a father.
ഒരു പിതാവ് എന്നുള്ള നിലയിൽ എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് എന്നെ കാണിക്കണമേ.
That my son should try to deceive me like this.
എന്റെ മകന് എന്നോട് സത്യം പറയുവാൻ കഴിയാത്ത നിലയിൽ എന്നെ കബളിപ്പിക്കുവാൻ അവൻ പരിശ്രമിച്ചതിൽ ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് എന്നെ കാണിക്കണം. ഒരു കുറച്ചുകൂടെ ഉത്തമനായ ഒരു പിതാവായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് എന്റെ പിതാവ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞു. അതിനുശേഷം എഴുന്നേറ്റിട്ട് എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, മകനെ ഇനി നിനക്ക് പോകാം,
പഠിക്കാം.
അവൻ പറഞ്ഞത് അതുവരെ എനിക്ക് എന്റെ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അടിയേക്കാളും ശിക്ഷയെക്കാളും എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്റെ ഹൃദയത്തെ സ്പർശിച്ചത് എന്റെ പിതാവിന്റെ ഈ മനോഭാവം, ഈ പ്രാർത്ഥനയായിരുന്നു.
God is like that.
ദൈവം അങ്ങനെയുള്ള ഒരു പിതാവാണ് എന്ന് നാം അറിയണം.
And as fathers and mothers, we have to be like God.
മാതാപിതാക്കന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നല്ലവനായ ദൈവത്തെ വെളിപ്പെടുത്തി കാണിക്കുവാൻ നമുക്ക്
ഉത്തരവാദിത്വം. We don't put our arms around our children like we did when they were smaller.
പിതാക്കന്മാരായ മാതാക്കന്മാരായ നമ്മൾ ചിലരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ തോളിൽ നാം കൈയിടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായേക്കാം, നിങ്ങളുടെ അത്രയും വലിപ്പം ഉണ്ടായിരിക്കാം, ഇന്നും എന്തുകൊണ്ട് അങ്ങനെ
ചെയ്തുകൂടാ?
എന്റെ ആൺമക്കളെല്ലാം വളർന്ന് പ്രായപൂർത്തിയായി, എന്നാൽ ഇന്നും ഞാൻ അവരുടെ തോളിൽ കൈയിട്ട് എന്റെ സ്നേഹം ഞാൻ വെളിപ്പെടുത്താറുണ്ട്. പലപ്പോഴും നാമൊക്കെ ഒത്തിരി ഔപചാരികത ഉള്ളവരാണ്. നാം നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഭർത്താക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ തോളിൽ കൈയിട്ട് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ തോളിൽ കൈയിടുവാൻ നിങ്ങൾക്ക് ധൈര്യവും സ്വാതന്ത്ര്യം തോന്നാറുണ്ടോ? ധാരാളം സമ്മർദ്ദങ്ങൾ, ക്ലേശങ്ങൾ, കഷ്ടങ്ങളുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്റെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, സഭയിലുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരായ സഹോദരങ്ങളുടെ ഒക്കെ തോളിൽ കൈയിട്ട് സംസാരിക്കുവാൻ എനിക്കൊരു മടിയുമില്ല.
We need to be tender towards one another.
നാം അന്യോന്യം ആദരതയുള്ളവരായി മനസ്സിലുള്ളവരായി നാം പെരുമാറേണ്ട ആവശ്യമുണ്ട്.
Why are we not like that?
നാം എന്തുകൊണ്ടാണ് അങ്ങനെ ആയി തീർന്നിട്ടില്ലാത്തത്?
Because the God we worship, we think is a very hard, strict God.
നാം ആരാധിക്കുന്ന ദൈവം കർക്കശക്കാരനായിരിക്കുന്ന, ക്രൂരനായിരിക്കുന്ന, എത്ര നാം ചെയ്താലും തൃപ്തിപ്പെടാത്ത ഒരു ദൈവമാണ് എന്ന് എങ്ങനെയോ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത.
I can tell you the type of God you worship by the way you treat your wife.
നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പെരുമാറുന്ന വിധം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഏത് വിധത്തിലുള്ള ദൈവമാണ്.
By the way you behave with your husband.
സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ പെരുമാറുന്ന വിധം കണ്ടാൽ ഒന്നറിയാം നിങ്ങളുടെ ദൈവം ഏത് തരക്കാരനാണ്.
By the way you behave with your own children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പെരുമാറുന്ന വിധം നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ വെളിപ്പാടാണ്
കാണിക്കുന്നത്.
നിങ്ങളുടെ സഭയിലുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളോട് നിങ്ങൾ പെരുമാറുന്ന വിധം മൂത്ത സഹോദരന്മാരെ നിങ്ങളുടെ ദൈവത്തെ ആണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നും ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്?
Even 15, 20 years ago, I worshipped a God who was very strict.
ഒരു 15-20 വർഷം പുറമോട്ട് നോക്കിയാൽ തന്നെയും എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും, വളരെ കർക്കശക്കാരനായിരിക്കുന്ന, കഠിനതയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിച്ചിരുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആ ദൈവത്തെ ആരാധിച്ച ആരാധകനായ ഞാനും അത്തരത്തിൽ കർക്കശ
സ്വഭാവമുള്ളവനായിരുന്നു.
20 വർഷം മുൻപ് എന്നെ അറിഞ്ഞിരുന്ന നിങ്ങൾ ചില സഹോദരന്മാർക്ക് ആ വ്യത്യാസം ഇന്ന് തിരിച്ചറിയാം.
That I have seen God more clearly.
എന്നിലുള്ള വ്യത്യാസത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ കുറച്ചുകൂടെ നന്നായിട്ട് യാഥാർത്ഥ്യമായി അറിയുവാൻ എനിക്കിടയായി എന്നുള്ളതാണ്.
And I have seen how he treats me.
അവൻ എന്നെ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് എന്നുള്ളത് കൂടുതൽ അറിയുവാൻ എനിക്ക് അവസരം ലഭിച്ചു.
My life has become supremely happy when I think of a father who understands the tribulation I go through in the world.
ലോകത്തെ ഞാൻ കടന്നു പോകുന്നതായിരിക്കുന്ന കഷ്ടങ്ങൾ, സമ്മർദ്ദങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു പിതാവ് എനിക്കുണ്ട് എന്നുള്ള ബോധ്യമാണ് എന്നെ
ധൈര്യപ്പെടുത്തുന്നത്.
വളരെ മൃദുവായിട്ട്, സൗമ്യതയോടെ എന്നോട് പെരുമാറുന്ന ഒരു
പിതാവ്.
എന്റെ ജീവിതമാകുന്ന മൺപാത്രം എവിടെയെങ്കിലും ചെറുതായിട്ട് വിള്ളലുള്ളതായി തീരുമ്പോൾ അതിനെ ശരിപ്പെടുത്തി നന്നാക്കുന്ന ഒരു പിതാവ്.
Don't rejoice in what you have done for God. Rejoice in what God is doing.
ദൈവത്തിനായി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അശേഷം സന്തോഷിക്കാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ സന്തോഷിക്കുക. സെഫന്യാവിന്റെ പ്രവചനം 3:17 ശ്രദ്ധിക്കുക.
One translation says like this, he is silently planning for you in love.
സെഫന്യാവ് 3:17 ഒരു പ്രത്യേക പരിഭാഷയിൽ ഇങ്ങനെയുള്ള ആശയമാണ്. അവൻ സ്നേഹത്തിൽ മിണ്ടാതിരിക്കുന്നു എന്നുള്ള പദത്തിന്റെ വാചകത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? അവൻ സ്നേഹത്തിൽ നിശബ്ദമായിട്ട് സ്നേഹത്തിൽ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
You know, like when our children are asleep, we are planning for our children.
നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടി നന്മയുള്ള കാര്യങ്ങൾ നാം നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കുകയാണ്.
I hope you plan a surprise for your children for their birthday.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിവസമൊക്കെ വരുമ്പോൾ അവർക്ക് സന്തോഷമുളവാക്കുന്ന, അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന ചില സമ്മാനങ്ങളൊക്കെ അന്ന് നൽകുവാൻ നിങ്ങൾ ഇപ്പോഴേ ആലോചിക്കുന്നുണ്ട്.
Even if you don't have money to buy a gift, to write a little note to them.
ഒരുപക്ഷെങ്കിൽ വിലപിടിപ്പുള്ള ഒരു സമ്മാനം വാങ്ങിച്ച് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിലും അവർക്ക് ഒരു ആശംസ പറയുന്ന ഒരു കാർഡ് ഒരു കടലാസിൽ എഴുതി കൊടുക്കാനെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
We must make our children feel important.
നമ്മുടെ കുഞ്ഞുങ്ങള് വളരെ വിലപ്പെട്ടവരാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നാം അവർക്ക് കൊടുക്കേണ്ടത്.
They face so much pressure in their school.
അവർ പഠിക്കുന്ന സ്കൂളുകളിൽ എത്രയധികം സമ്മർദ്ദങ്ങളിലൂടെയാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ കടന്നു പോകുന്നത് എന്ന് നാം അറിയണം.
When they come home,
അവർ വീട്ടിൽ വരുമ്പോൾ
we must make them feel very important.
അവർ വളരെ നമുക്ക് വിലപ്പെട്ട കുഞ്ഞുങ്ങളാണ് എന്നുള്ള ബോധമാണ് അവർക്ക് നൽകേണ്ടത്.
Because we ourselves are very important to God.
കാരണം നാം ഓരോരുത്തരും നമ്മുടെ ദൈവത്തിന് അത്രയധികം വിലയേറിയവരാണ്.
I want all of you to realize how precious you are to God.
നാം എല്ലാവരും ദൈവത്തിന് എന്തുമാത്രം വിലപ്പെട്ടവരാണ് വിലയുള്ളവരാണ് എന്നുള്ളത് വ്യക്തിപരമായി എല്ലാവരും അറിയണം.
Don't ever forget that he shed the blood of his son to purchase you.
പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തുവാൻ അനുവദിച്ചത് നിന്റെ വിലയ്ക്ക് വാങ്ങുവാനാണ് എന്നുള്ളത് ഒരിക്കലും
മറക്കരുത്.
നിങ്ങൾ അത്രയധികം വിലയുള്ളവരാണ്. ആ വിലയേറിയ രക്തം കൊണ്ടാണ് നിന്നെ വീണ്ടെടുത്തത്.
Don't believe the devil who tells you that there's an angry God who's out to hit you and catch you all the time.
നിങ്ങളെ പതിയിരുന്ന് പിടിക്കുവാൻ നിങ്ങളെ ശിക്ഷിക്കുവാൻ കഠിനഹൃദയനായിരിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ള ധാരണ പിശാച് നിങ്ങൾക്ക് നൽകുവാൻ ഇനിമേൽ നിങ്ങൾ അനുവദിക്കരുത്.
We heard about repentance.
അനുതാപത്തെക്കുറിച്ച് നാം പ്രാരംഭത്തിൽ കേൾക്കുകയുണ്ടായി.
You know how we should repent?
എങ്ങനെയാണ് നാം അനുതപിക്കേണ്ടത്?
Romans 2:4 says.
റോമാലേഖനം 2:4 ഇങ്ങനെ പറയുന്നു.
It's the kindness of God that is meant to lead you to repentance.
അവിടെ പറയുന്നത് ദൈവത്തിന്റെ ദയയാണ് നിന്നെ മനസ്സാന്തരത്തിലേക്ക് നടത്തുന്നത്.
That is God's way in the New Testament.
പുതിയ നിയമത്തിൽ ദൈവത്തിന് നമ്മിൽ മനസ്സാന്തരം ഉളവാക്കുവാനുള്ള മാർഗം നമ്മോട് കരുണ
കാണിക്കുകയാണ്.
ഭീഷണി നമ്മുടെ നേരെ മുഴക്കി അല്ല ദൈവം നമ്മെ മനസ്സാന്തരത്തിലേക്ക്
നടത്തുന്നത്.
ദൈവം അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ കരുണ കൊണ്ടാണ് ദയ കൊണ്ടാണ്.
Never forget.
ഒരിക്കലും ആ കാര്യം
മറക്കരുത്. Precious to God.
നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി എഴുതപ്പെടട്ടെ.
Blessed you with every spiritual blessing in the heavenly places in Christ.
ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്.
One last verse.
ഒടുവിലായിട്ടുള്ള ഒരു വചനം കൂടെ.
You know the story of the prodigal son in Luke 15.
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രന്റെ കഥ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്.
And you know the story that the elder son was actually worse than the younger son.
നിങ്ങൾക്ക് ആ ഉപമ വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ ധൂർത്തനായ ഇളയ മകനേക്കാളും മോശമായിരുന്നു വീട്ടിൽ തന്നെ താമസിച്ച മൂത്ത മകൻ.
He says, but the father loves both children.
എന്നാൽ കർത്താവായ യേശു നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? പിതാവ് ഈ മൂത്ത മകനെയും ഇളയ മകനെയും സ്നേഹിച്ച പിതാവായിരുന്നു.
We see clearly that the older son was the worst of the three.
നമുക്ക് ഇന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് അനുജനേക്കാളും ജ്യേഷ്ഠനായിരുന്നു തികച്ചും തിന്മയുള്ളവൻ.
And to the worst of the two, the father comes and says this,
ഈ രണ്ടുപേരിൽ കൂടുതൽ മോശക്കാരനായ മൂത്ത മകനോട് വീടിന്റെ വെളിയിൽ വന്ന് പിതാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ലൂക്കോസ് 15:31 വാക്യം.
My child,
പിതാവ് മകനോട് പറയുകയാണ്, എന്റെ മകനെ, നീ എന്റെ മകനെ എന്നാണ് വിളിക്കുന്നത്.
യു ഹാവ് ഓൾവേസ് ബീൻ വിത്ത് മീ.
നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ.
ആൻഡ് ഓൾ ദാറ്റ് ഈസ് മൈൻ ഈസ് യുവേഴ്സ്.
എനിക്ക് ഉള്ളതെല്ലാം നിന്റേതാണല്ലോ.
Can you see something of the compassion of God towards the worst type of people?
ലോകത്തിലേക്കും ഏറ്റവും ഭക്തിയുടെ വേഷമുള്ളവരാണെങ്കിലും ഏറ്റവും നികൃഷ്ടരായ ഹീനമായ നിലയുള്ള മനുഷ്യരോടുമുള്ള ഈ പിതാവിന്റെ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.